Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ഋഷഭത്തിന് കാള എന്നർത്ഥം അർത്ഥങ്ങൾ എടുക്കേണ്ടത് ഇവ അതുപോലെ മുതൽ പ്രധാനം എന്നുള്ള അർത്ഥം എടുക്കുക. ഏതാണോ വേദത്തിൽ പ്രധാനമായിരിക്കുന്നത്, വേദത്തിൽ പ്രധാനമായിരിക്കുന്ന പ്രണവം ഛന്ദസാം ഋഷഭ എന്നതാണ് വേദത്തിൽ മുഖ്യമായിരിക്കുന്ന പ്രണവം. ഇവിടെ പ്രണവത്തെയാണ് ഉപാസിക്കുന്നത്. പ്രണവം എന്നാൽ ബ്രഹ്മം തന്നെ. ഭരതരിത് ബ്രഹ്മ ഉപാസനയാണ്. വിശ്വരൂപ സർവരൂപ സർവവ്യാപ്തി സർവവാദ വാക്കുകളും വ്യാപിച്ചിരിക്കുന്നു. ഉദാഹരണം വരുന്നു യഥാസംഗനായി ശ്രുതിയന്തര ഛാന്തോക്യത്തിൽ പറയുന്നു. ഇങ്ങനെയുള്ള ഒരില്ല എടുത്തു കഴിഞ്ഞാൽ ആ ഇലയിൽ നിന്നും അതിൻ്റെ ഇലയിൽ ഉള്ള ഞരമ്പ് അത് വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ ഈ സർവവാക്കുകളിലും ഓങ്കാരം വ്യാപിച്ചിരിക്കുന്നു. ഓങ്കാരം സർവത്തിൽ ഉൾക്കൊള്ളുന്നു. ഓങ്കാരം സർവത്തിലും വ്യാപിച്ചിരിക്കുന്നു. സർവശബ്ദാത്മകമാണ് ഓങ്കാരം. ഇന്നുണ്ടാകുന്ന പറഞ്ഞു ഓങ്കാരത്തിൽ നിന്നാണ് സർവശബ്ദം. ഉണ്ടായിരുന്നു. അതുകൊണ്ട് സർവത്തിനും ഓങ്കാരം വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശ്വരൂപൻ, ഓങ്കാരം വിശ്വരൂപനാണ്, സർവരൂപനാണ് ഇത്യാദി ശ്രുത്യം തരാം. അതേവ ഋഷഭത്വ ഓങ്കാരസ്യ, അതുകൊണ്ട് ഓങ്കാരം പ്രധാനമാണ്. അതുകൊണ്ട് ഓങ്കാരത്തിനൂടെ സ്തുതിക്കുന്നു. യഹ ഛന്ദസാം ഋഷഭ ഏതെന്നാണ് വേദത്തിൽ മുഖ്യമായിരിക്കുന്നത്, ഏതൊരു ശബ്ദമാണോ സർവശബ്ദരൂപമായിരിക്കുന്നത്, വിശ്വരൂപനായിരിക്കുന്നത്. ഓങ്കാരുഹ്യത്ര ഉപാസ്യ ഇതി ഋഷഭാദി ശബ്ദൈഹി സ്തുതിർ ന്യായ ഏവ ഓങ്കാരസ്യ. ഓങ്കാരമാണ് ഇവിടെ ഉപാസ്യമായിരിക്കുന്നത്. ഇത് ഉപാസന പ്രകടനമാണ്. ഇവിടെ ഉപാസിക്കുന്ന ഓങ്കാരത്തെയാണ് അതിന് ഈ ശബ്ദം പറഞ്ഞു. ഋഷഭാദി ശബ്ദൈഹി സ്തുതി, അതിന്റെ പ്രാധാന്യത്തെ കാണിക്കും. അതുകൊണ്ട് ഇത് അതിനെ സ്തുതിക്കുകയാണ്. ആ ഓങ്കാരം വിശ്വരൂപനാണ്, സർവാത്മകനാണ്, അത് പ്രധാനമാണ്. ന്യായ ഏവ ഓങ്കാരസ്യ, ഓങ്കാരത്തെ സ്തുതിക്കുന്നത് ഇവിടെ യുക്തം തന്നെ. ഛന്ദോഭ്യോ വേദേഭ്യോ വേദഹ്യമൃതം തസ്മാത് അമൃതാത് അധി സംഭവ, ഛന്ദോഭ്യോ അധി അമൃതാത് സംഭവ, ഛന്ദോഭ്യോ അമൃതാത് അധി സംഭവ. അധി എന്നുള്ളതിന് സംഭവ എന്നുള്ള ക്രിയയോട് ചേർത്ത് വേദത്തെ സാധനങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഉപസർഗങ്ങൾ ക്രിയയോട് കൂടി ചേർത്ത് ഉപയോഗിക്കണമെന്നാണ് നിയമം. അത് ലൗകിക ഭാഷയിൽ വേദത്തിനെങ്ങനെ നിയമമാണ്. ഛന്ദസി വ്യവഹിതേപി, വേദത്തിൽ വ്യവഹിതമായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് അധി സംഭവ മൂന്ന് ഭാഷയോട് ഉപയോഗിക്കുന്നു. ഛന്ദോഭ്യോ വേദേഭ്യോ വേദഹി അമൃതം അമൃത, വേദമാണ് അമൃതം. തസ്മ അമൃത, അമൃതമായിരിക്കുന്നു. അധി സംഭവ, അതിൽ നിന്നും പ്രകടമായത് അമൃതമായിരിക്കുന്ന വേദത്തിൽ നിന്ന് നിത്യമായിരിക്കുന്ന വേദം. വേദം നിത്യമാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ നിത്യമാണ്. ഈശ്വരന്റെ നിശ്വാസരൂപത്തിലുള്ള വേദവും ഈശ്വരനെ പോലെ നിത്യമാണ്. അങ്ങനെയുള്ള നിത്യമായിരിക്കുന്ന വേദത്തിൽ നിന്ന് പ്രകടമായത് അദ്വൈതത്തിൽ ആത്മാവേദിയും നിത്യമാണ്. എന്നാലും വേദത്തെ എന്തുകൊണ്ട് പറയുന്നു? കാരണം നിത്യമായ ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്നതുകൊണ്ട് അത് നിത്യമായി. അങ്ങനെയുള്ള വേദത്തിൽ നിന്നും അധിസംഭവ, അത് പ്രകടമായതാണ്. വേദം കൽപ്പാദിയിൽ ആരംഭിച്ച് കൽപ്പാന്തം വരെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അത് നിത്യമാണ്. വീണ്ടും അടുത്ത കൽപ്പത്തിൽ ധാത യഥാപൂർവം അകൽപ്പായി. ധാതാവ് വീണ്ടും വേദത്തെ വീണ്ടും പഴയതുപോലെ തന്നെ പ്രകാശിപ്പിക്കുന്നു. അത് നശിച്ചിട്ടുണ്ട്. അത് ധാതാവിനു വലിയ നിലയിത് വീണ്ടും കൽപ്പാതിയിൽ വീണ്ടും അതിനെ പ്രകാശിപ്പിക്കുന്നു. അത്രയും പ്രാധാന്യമുള്ളതാണ് വേദം. വേദത്തിലെ തത്വമൂലമാണ് അതുകൊണ്ട് വേദത്തെ പ്രേമ അമൃതമായിരിക്കുന്ന വേദത്തിൽ നിന്നും ഇതാണ് പ്രകടമായത് ഓങ്കാരം. ലോക വേദ വേദ ലോക ദേവ വേദ വ്യാഹൃതിഭ്യ സാരിഷ്ഠം ജിജിക്ഷോ പ്രജാപതേഹി തപസ്യത ഓങ്കാര സാരിഷ്ഠത്വേന പ്രത്യഭ ഇത്യർത്ഥ. ചാന്തോക്യത്തിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. ഒരു കൽപ്പാദി, അതാണ് സൃഷ്ടിയുടെ തുടക്കം എന്ന് പറയുന്നു. കൽപ്പസൃഷ്ടിയാണ് സൃഷ്ടിയുടെ തുടക്കം. അതിങ്ങനെ അനാദി അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അനേക കൽപ്പങ്ങൾ തോന്നുന്നു. ആ കൽപ്പത്തിന്റെ ആദിയിൽ പ്രജാപതി തപസ്സനുഷ്ഠിച്ചു എന്ന് പറയുന്നു. എന്താണ് ലോകം ദേവം വേദ വ്യാഹൃതിഭ്യ, ലോക ദേവ വേദരൂപത്തിലുള്ള വ്യാഹൃതികൾ, ഭൂർഭുവസഹ വ്യാഹൃതികൾ, അതിന്റെ സാരിഷ്ഠം, അതിൽ സാരതമമായിരിക്കുന്ന എന്താണ്? അത് ജുലക്ഷോഹോ, അത് അറിയാൻ ഗ്രഹിക്കാൻ താല്പര്യമുള്ളവനായ ആ പ്രജാപതിയെ തപസ്സിത തപസ്സനുഷ്ഠിച്ചു. അവിടെ ഓങ്കാര സാരിഷ്ഠത്വ പ്രത്യഭ ആ പ്രജാപതിക്ക് പ്രകടമായതാണ്, സർവസാരമായി പ്രകടമായതാണ് ഓങ്കാരം. ആ ഓങ്കാരത്തിൽ നിന്നാണ് ലോക ദേവ വേദ സൃഷ്ടികളെല്ലാം പ്രജാപതി നടത്തിയത്. ഓങ്കാരത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ സൃഷ്ടിയുടെ പരമമൂലമായി സംഭവിച്ചത് പ്രകടമായത് ഓങ്കാരമാണ്. ഇതെല്ലാം വേദത്തിൽ പറയുന്നു. അതാണ് ഓങ്കാരത്തിന്റെ പ്രാധാന്യം. അതാണ് ഛന്ദോഭ്യഃ അമൃത അമൃതരൂപമായ ആ വേദത്തിൽ നിന്നും അധി സംഭവ പ്രകടമായി. അതാണ് ഓങ്കാരം. നഹി നിത്യസ്യ ഓങ്കാരസ്യ അഞ്ജസ ഇവ ഉത്പത്തി അവകൽപ്പതയും. ഓങ്കാരം നിത്യമാണ്. വേദം നിത്യമായിരിക്കുന്നതുകൊണ്ടും ഓങ്കാരവും നിത്യവും, അത് വേദസാരമാണ്. അത് സൃഷ്ടി എന്ന് പറയുന്നത് താല്പര്യം അഞ്ചസ ഇവ ഉത്പത്തി. ഉത്പത്തി എന്ന് പറയുമ്പോൾ അത് സ്പഷ്ടമായ ഉത്പത്തി. വസ്ത്രം മൂലം ഉണ്ടാകുന്നത് പോലെ അങ്ങനെയൊരു ഉത്പത്തിയല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പ്രത്യഭാ, അത് പ്രകാശിതമായി, അതവിടെയുണ്ട്, അത് സദാ നിലനിൽക്കുന്നതാണ്. അത് മാത്രമല്ല ഓങ്കാരം എന്ന് പറയുന്നത് അത് ബ്രഹ്മവാചകമാണ്, അത് ബ്രഹ്മത്തോട് അഭേദമാണ്. നമ്മളത് അകാര്യം മണ്ഡലത്തിൽ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അത് നിത്യമാണ്, ബ്രഹ്മരൂപത്തിൽ അത് നിത്യമാണ്. അങ്ങനെ നിത്യമായിരിക്കുന്ന ഓങ്കാരത്തിന്റെ സൃഷ്ടി അത് സാധ്യമല്ല. അതുകൊണ്ട് അത് പ്രകടമായി ആ ബ്രഹ്മം തന്നെ ഓങ്കാരൂപത്തിൽ പ്രകാശിച്ചു പ്രജാപതിക്ക്. അതിനാശ്രയിച്ച് സൃഷ്ടി സംഭവിച്ചു. ഇതെല്ലാം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. സ്വയം ഭൂത ഓങ്കാര ഇന്ദ്ര സർവകാമേശ പരമേശ്വര മാമ്യധയ പ്രജ്ഞയ സ്പന്ദയതു പ്രണയതു ബലയതുവ. സ ഇന്ദ്ര മന്ത്രത്തിൽ എന്താ പറയുന്നത്? സ മേന്ദ്രോ മ ഇന്ദ്രോ മാം സ ഇന്ദ്ര മാം മേധയ സ്പന്ദയതു. അതാണ് മേന്ദ്രോ എന്ന് പറയുന്നത്. സ ഇന്ദ്ര ഇന്ദ്രൻ, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ സ ഏം ഭൂത ഓങ്കാര ഓങ്കാരത്തെയാ പറയുന്നത് ഇന്ദ്രൻ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവനാണ്. ഓങ്കാരം എങ്ങനെ ഇന്ദ്രനാകും? അവരുന്ന് സർവകാമേശ, സർവകാമങ്ങൾക്കും ഈശ്വരനായിരിക്കുന്നവൻ ആര്? പരമേശ്വരൻ. ഓങ്കാരം തന്നെയാണ് ഇന്ദ്രനായിരിക്കുന്നത്. ഇന്ദ്രൻ പരമേശ്വരൻ പരമാത്മാവ് തനസ ഇന്ദ്ര എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. വൈദിക ശബ്ദങ്ങൾക്ക് സാഹചര്യം അനുസരിച്ച് അർത്ഥം മാറും. ഇവിടെ പരമാത്മാവ് എന്നുള്ള അർത്ഥം. സ ഇന്ദ്ര മാം, മാ എന്ന് പറഞ്ഞാൽ മാം, ഇന്ദ്ര മേന്ദ്ര. ആ ഇന്ദ്രൻ മാം എന്നെ മേധയ പ്രജ്ഞയ, പ്രജ്ഞ കൊണ്ട് മേധ പ്രജ്ഞ, അതുകൊണ്ട് സ്പൃണോത്ത് പ്രീണയത്ത്, അതിനെ തന്നെ വ്യാഖ്യാനിക്കുകയാണ്. ബലയത്ത് പ്രീണയത്ത്, പ്രജ്ഞ കൊണ്ട് തന്നെ എനിക്ക് ബലമുള്ളവനാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രജ്ഞ ബലം ഹി പ്രാർത്ഥ്യത്തെ. എന്തുകൊണ്ടാണ് ആ പ്രജ്ഞാബലം? അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ബുദ്ധിബലം അത് പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് ബുദ്ധിബലത്തെ പ്രാർത്ഥിക്കുന്നു? പറയുന്നു, അമൃതസ്യ അമൃതത്വ ഹേതുഭൂതസ്യ ബ്രഹ്മജ്ഞാനസ്യ തദ് അധികാര. അമൃതസ്യ അമൃതസ്യ ദേവ ധാരണ ഭൂയാസം. എന്തുകൊണ്ടാണ് പ്രജ്ഞാബലത്തെ പ്രാർത്ഥിക്കുന്നത്? കാരണം അമൃതസ്യ അമൃതത്വ ഹേതുഭൂതസ്യ അമൃതം മോക്ഷം, ഇവിടെ മോക്ഷത്തിന് ഹേതുവായിരിക്കുന്ന ബ്രഹ്മജ്ഞാനസ്യ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. തത് അധികാര പ്രകടനം അതാണ്, ബ്രഹ്മജ്ഞാനത്തിന്റെ പ്രകടനം. ഇവിടെ ഉപാസനാ പ്രകടനമാണെന്ന് പറയുന്നു. ഉപാസനാ പ്രകടനവും ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയാണ്. കാരണം ഇവിടെ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് ഉപദേശിക്കുന്നതിന് ഇവിടെ ചേർന്നാണ് ഇതും വന്നിരിക്കുന്നത്. ഫലത്തിൽ ഇതും ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയാണ്. ഹേ ദേവ ധാരണോ ധാരയിത ഭൂയാസം ഭവേയും. അല്ലയോ ദേവ, ഇന്ദ്രനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ പരമേശ്വര, ആ ബ്രഹ്മജ്ഞാനത്തിന്റെ ധാരണ എന്ന് പറഞ്ഞാൽ ധാരയിത, ആ ബ്രഹ്മജ്ഞാനത്തെ ധരിക്കുന്നവൻ ഭൂയാസം ഭവേയും ആയിത്തീരട്ടെ ഞാൻ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പ്രജ്ഞാബലത്തെ പ്രാർത്ഥിക്കുന്നത്. രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നർത്ഥം. ഇവിടെ പ്രാർത്ഥിക്കുന്നത് വേദ അധ്യയനം ചെയ്യുന്ന ബ്രഹ്മചാരിയാണ്. വേദത്തെ ധാരണ ചെയ്യുക എന്ന് പറയുന്നതിന് ശരിയായ പ്രജ്ഞാബലം ഉണ്ടാകാനേ സാധ്യമാണ്. അത് നിരന്തരം ഉച്ചരിക്കുക, അങ്ങനെ അതിന് മനസ്സിനും നാക്കിനുമെല്ലാം ഉറപ്പിക്കുക, അത് പ്രജ്ഞയില്ലാത്തവന് സാധ്യമല്ല. അതിന്റെ അർത്ഥത്തെ ധരിക്കുക, അതിനും പ്രജ്ഞ വേണം. വേദാംഗങ്ങൾ ധരിക്കണം. അതിന് ഇതെല്ലാം ഒന്ന് ധാരണ എന്ന് പറയുന്നതിന് പ്രാധാന്യമുള്ള കാലമാണ്. ഇന്നത്തെ കാലം പോലെയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നു, നമ്മളത് കളയുന്നു. വീണ്ടും ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ സാധനം സീഡിയിലുണ്ട്. ആ ധൈര്യമാണ് നമുക്ക്, ധാരണയുടെ ആവശ്യമുണ്ട്. ആവശ്യം വന്നാൽ വീണ്ടും അത് കേൾക്കും, വീണ്ടും നമ്മളത് ഉപേക്ഷിക്കും. കാരണം ഒരു വിശ്വാസമുണ്ട്, ഇത് നമ്മുടെ പ്രജ്ഞയുടെ ആവശ്യമില്ല. കാരണം അത് സീഡി പ്രജ്ഞയിലുണ്ട്, നമുക്കതൊരു വിശ്വാസമാണ്. എപ്പോ ആവശ്യമുണ്ടെങ്കിലും അത് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. ഇന്ന് അതിന് പ്രാധാന്യമില്ലാതെ പോയി. അന്നങ്ങനെയല്ല, അന്ന് എഴുതാറില്ല, വായിക്കാറില്ല, സ്വന്തം പ്രജ്ഞയെന്നെ ആശ്രയിക്കും, മറ്റൊന്നിനെ ആശ്രയിക്കാൻ പോയി. ഗുരുവിന്റെ പ്രജ്ഞയിൽ നിന്ന് ശിഷ്യന്റെ പ്രജ്ഞയിലേക്ക് പകരുന്നു. അത്രയും ശ്രദ്ധാവാനായിട്ടിരിക്കും, വളരെ ശ്രദ്ധാവാനായിരുന്നാലേ പറ്റൂ, വളരെ ഉണർന്നിരുന്നാലേ പറ്റും, അത്രയും ബുദ്ധി തീവ്രത കൊണ്ട് ഇതിനെ ധരിക്കാൻ പറ്റും. ഇത് വാസ്തവത്തിന് ഇത് ശ്രവിക്കുന്നതിനെയാണ്, ശ്രവിക്കുന്നതിന് തന്നെ വളരെ പ്രജ്ഞ ആവശ്യമാണ്, പ്രജ്ഞാബലം. ആ പ്രജ്ഞാബലമില്ലെങ്കിൽ നമുക്ക് ആ ശബ്ദശ്രവണം പോലും സാധ്യമാകത്തില്ല. പ്രജ്ഞാബലമില്ലെങ്കിൽ നമ്മൾ ഇത് ശ്രവിക്കാൻ തുടങ്ങിയാൽ ഉറങ്ങിപ്പോ, പ്രജ്ഞാബലമില്ലാത്തത്, ഉള്ളിൽ ഒരു ഉണർവില്ലാത്തതിന് ഇത് ശ്രവിക്കാൻ പറ്റത്തില്ല. തമസ് പിടികൂടും, ഉറക്കം വരും, സാധ്യമല്ല. മറിച്ച് ഇന്ന് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉടൻ സി ഡി, സത്സംഗത്തിന്റെ സി ഡി കേട്ടുകൊണ്ടിരുന്നാൽ അറിയാതെ ഉറങ്ങിപ്പോ. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മറിച്ച് അങ്ങനെയല്ല, ഉള്ള ഉണർവുള്ളവനെ ശബ്ദത്തെ ഗ്രഹിക്കാൻ പറ്റും. ശബ്ദത്തെ ഗ്രഹിച്ചാൽ പോലും അർത്ഥത്തെ ഗ്രഹിക്കണ്ടേ? അർത്ഥത്തെ ഗ്രഹിക്കണമെങ്കിൽ വിശേഷ ബുദ്ധിയാണ്. ഇതിത്രയും ശബ്ദഗ്രഹണം, അർത്ഥഗ്രഹണം, ഇത് രണ്ടും പോരാ. ഇതിന്റെ അതിന്റെ ധാരണ രണ്ടാമത് വരുന്നതാണ്. ഏത് കാര്യവും കേൾക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്, സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം പറ്റും. പക്ഷേ അത് ധാരണയിൽ നിലനിർത്തുക, അത് വിസ്മരിക്കാതിരിക്കുക, ആവശ്യം വരുമ്പോൾ അത് ഓർക്കുക, അതിനെ വീണ്ടും പ്രകാശിപ്പിക്കുക, അത് പ്രജ്ഞാപനമുള്ളവന് കഴിയത്തുള്ളൂ. അത് പ്രജ്ഞയെക്കുറിച്ച് പറയുന്നതിന് എന്താണ്? ആ ബുദ്ധിയിൽ നവമായ ഉന്മേഷം, എപ്പോഴും പുതുതായ ഒരു ഉന്മേഷം ആ ബുദ്ധിയിൽ നിലനിൽക്കുന്നതിനാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. ആ പ്രജ്ഞ ഇല്ലാത്തവനൊരു ശബ്ദം ഗ്രഹിക്കാൻ പിന്നെ പ്രയാസമാണ്, അല്ലെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ ഏകാഗ്രത ഇല്ലാതെ വരും, പിന്നെ അർത്ഥധാരണം അതിനും പ്രയാസം. പിന്നീട് ശബ്ദത്തെയും അർത്ഥത്തെയും അതിനെ ധരിക്കുക, അത് അതിനും വലിയ പ്രയാസമാണ്. പ്രജ്ഞ എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥധാരണ എന്ന് പറയുമ്പോൾ അത് കേവലമായ ഓർമ്മശക്തിയല്ല. കേവലമായ ഓർമ്മശക്തി എന്ന് പറയുന്നത് അത് ടൈപ്പിന് അതിനുള്ളിൽ ഓർമ്മശക്തി. ആ കേവലമായ ഓർമ്മശക്തി എന്ന് പറയുന്നത് ഒരു യാന്ത്രികമാണ്. ആ യാന്ത്രികമായ ഓർമ്മശക്തി കൊണ്ട് പ്രയോജനമില്ല. അത് തത്തെ പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് ആവർത്തിക്കും. അതിന് വിശേഷ ബുദ്ധിയൊന്നും വേണ്ട, അതിന് മാത്തിനൊരു വഴക്കം വേണം, അത് ആവർത്തിച്ചു. പക്ഷേ ഇതല്ല, കൊച്ചുകുട്ടികളെ പിഞ്ചുപൊടി പഠിപ്പിക്കുന്നു, അവരത് ആവർത്തിക്കും, പത്ത് തവണ അത് ചൊല്ലിക്കൊടുത്താൽ ആവർത്തിക്കും. അത് പ്രജ്ഞാബലം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതെന്താണ്? ബ്രഹ്മജ്ഞാനസ്യ. ഈ പ്രജ്ഞാബലം എന്ന് പറയുന്നത് ആത്മബോധത്തിന്റെ ഉള്ള ബലമാണ്, ആത്മതത്വബോധത്തിന്റെ ധാരണയാണ്. അതിന് ആത്മബോധത്തെ ബുദ്ധിയിൽ ധരിക്കാൻ കഴിയുമോ? ഉൾബുദ്ധിയിൽ ധരിക്കുന്നതാണ് ആത്മബോധം എന്ന് ചോദിക്കും. നമ്മൾ പറയുന്നത് ധാരയിത എന്ന് പറയുന്നു. ബുദ്ധിയിൽ ധരിക്കുന്ന ബോധമുണ്ട്, തത്വഗ്രഹണം. നമ്മൾ പറയുന്നത് ബുദ്ധിയിൽ ധരിക്കുന്ന ബോധമാണ്, അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ അത് വേണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അത് പരോക്ഷമായ ബോധം. പരോക്ഷമായ ബോധം അത് ബുദ്ധിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിന്റെ അപരോക്ഷാനുഭവം എന്ന് പറയുന്നത് അത് തത്സ്വരൂപം തന്നെ, അവിടെ ബുദ്ധിയുടെ ആവശ്യം. അവിടെ പറയുന്നതാണ് ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു നിലയിൽ ഒരാൾക്ക് എത്തുന്നതിന് ഈ പരോക്ഷമായ ധാരണ ആവശ്യമാണ്, പ്രജ്ഞാബലം ആവശ്യമാണ്, വേദജ്ഞാനം ആവശ്യമാണ്. അപ്പൊ ഇവിടെ ആചാര്യൻ ഉപദേശിക്കുന്നത് അവന്റെ അന്ധക്കണ്ണത്തിൽ ധരിച്ചില്ലെങ്കിൽ ഇത് പിന്നീട് ഭാവിയിൽ അപരോക്ഷ അനുഭവത്തിന് ഹേതുവായി തീരത്തില്ല. അതുകൊണ്ട് ആ പ്രജ്ഞാബലം ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മത്തെ ബുദ്ധിയോട് പിടിക്കാൻ കഴിയും, അതുകൊണ്ട് ബുദ്ധിയുടെ ആവശ്യം എന്താണ്? സാധാരണ ബുദ്ധിയല്ല ഇവിടെ പറയുന്നത്, അതുകൊണ്ടാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. ആ വിലക്ഷണമായ ബുദ്ധി ധാരയിത ഏതൊന്നാണ് ആ ബ്രഹ്മജ്ഞാനത്തെ നിലനിർത്തുന്നത്, അതിനുവേണ്ട യോഗാഗ്രതയും അതിനുവേണ്ട ശുദ്ധിയും ഉള്ള ആ ബുദ്ധി, തത്വം പ്രകാശിക്കുന്നതായ ബുദ്ധി, തത്വം പരോക്ഷമായി പ്രകാശിക്കുന്ന ആ ബുദ്ധി ഭൂയാസം ഭവേയും, അതെനിക്ക് വരണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് ശ്രവണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ ഉണർത്തുക. അപ്പോൾ ആ ബുദ്ധിയെ ഉണർത്തുന്നത്, നമ്മൾ ബുദ്ധിയെ ഉണർത്തുന്നതിന് വേണ്ടി നമ്മൾ സാധനം ചെയ്യുന്നത് എന്താണ്? തമാശകൾ ഫലങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധി ഉണരും, ഉറക്കം മാറും. അത് ഒരു ഉപായം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇവിടെ ബുദ്ധി ഉണർത്തുന്നത് ഡാൻസ് ചെയ്തിട്ടാണ്, അങ്ങനെയും ബുദ്ധി ഉണർത്താമെന്ന് തോന്നും, ഉറങ്ങാതിരിക്കും. ഇതൊക്കെ ഒരു ഉപായങ്ങളാണ്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ ആത്മവിദ്യയ്ക്ക് വേണ്ടി ബുദ്ധി ഉണർത്തുന്നത് ഉപാസനയിലൂടെയാണ്. അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയും വരുന്നത് ഒരു ഉപാസനയാണ്. ഉപാസനയിലൂടെ ബുദ്ധി ഉണർത്തുക, ആ ഉണർവ് മാത്രമേ ഈ പറയുന്ന ഇവിടെ പറയുന്ന പരോക്ഷ ജ്ഞാനത്തിന് ഉപയോഗിക്കൂ. മറ്റത് ബുദ്ധി ഉണരുന്നതല്ല, അതിന് സഹായിക്കത്തില്ല. മറ്റുള്ള സമയങ്ങളിൽ ബുദ്ധി ഉണർന്നു കഴിഞ്ഞാൽ ആ ബുദ്ധി ക്ഷിപ്തമായിരിക്കും, വിക്ഷിപ്തമായിരിക്കും അല്ലേ. ബുദ്ധി ഉണർന്നിരിക്കുകയാണ്. സിനിമ കണ്ടുകൊണ്ടിരുന്നാലും ബുദ്ധി ഉണർന്നിരിക്കും. എന്തുകൊണ്ട്? മനസ്സിന് ഇഷ്ടമുള്ള കാര്യമാണ്, ഉണർന്നിരിക്കും. മനസ്സ് പക്ഷെ ക്ഷിപ്തമായി, മനസ്സിന് ഏകാഗ്രത എന്ന് പറയുമ്പോൾ വരത്തില്ല. അപ്പൊ ഏതെങ്കിലും ഉപായങ്ങളിലൂടെ വിഷയങ്ങളിലൂടെ ബുദ്ധി ഉണർത്തുക. മറ്റത് കേവലം മനോവിനോദമാണ്. മനോവിനോദത്തിലൂടെ ബുദ്ധി ഉണർത്താം. ഇപ്പൊ ആൾക്കാരുടെ ശ്രദ്ധ അങ്ങനെ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാലിറ്റി ഷോകളൊക്കെ വന്നിട്ടോ ആൾക്കാരൊക്കെ ഉണർന്നിരിക്കണമെങ്കിൽ ഡാൻസ് ചെയ്താലേ പറ്റും. അങ്ങനെ ഒരു സ്ഥിതി വന്നു. ക്ഷിപ്തമാണ് മനസ്സ്, വിക്ഷിപ്തമായ മനസ്സിന് ഏകാഗ്രത ഏകാഗ്രത അല്ല. പക്ഷെ താമസികമായ ബുദ്ധിയാണെങ്കിൽ അങ്ങനെ ഉണർത്തുന്നതിനും ദോഷമൊന്നും എങ്ങനെയാണ് ഉണർന്നിരിക്കട്ടെ, ഉണരുന്നതിനും നല്ല അതാണ്. ഏതൊരു ഉപായമൊന്നും മനസ്സിന്റെ വിനോദത്തിലൂടെ ബുദ്ധി ഉണർത്തും. അത് മനസ്സിന്റെ ലാളനയാണ്, അങ്ങനെ ബുദ്ധി ഉണർത്തുന്നു. ഇതങ്ങനെയുള്ള മനസ്സിന്റെ ഏകാഗ്രതയാണ്. അതാണ് ഉപാസന നിശിതമായ മനസ്സ് എന്ന് പറയുന്നത്. ആ ഉപാസനയോട് നിശിതമായ മനസ്സ് അതുകൊണ്ട് വരുന്നു. സത്സംഗം കേൾക്കുമ്പോൾ എന്തുകൊണ്ട് പറഞ്ഞിപ്പോകുന്നു? മറ്റൊന്നുമല്ല, ഉപാസന കൊണ്ട് ബലം വന്ന മനസ്സില്ല എന്നാണ്. അവർക്ക് മറ്റെന്തെങ്കിലും മനസ്സിനെ രസിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ മനസ്സ് ഉണർന്നു, പരദൂഷണം പറയുന്നത് കേട്ടാലും മനസ്സുണർന്നു. ഇപ്പൊ ഉറങ്ങുന്നവരുടെ അടുത്ത് നിങ്ങൾ പരദൂഷണം പറഞ്ഞു നോക്കുക, ആ എന്താ ചാടിയടി, എന്താ പറഞ്ഞു എന്നുകൂടി പറഞ്ഞു പറയും. ഒന്നും വേണ്ട ജിജ്ഞാസവർ ഒന്നുകൂടി കേൾക്കാം, എന്താ പറഞ്ഞു. അപ്പൊ അതെല്ലാം താമസിക രാജസികമായ രീതിയിലുള്ള മനസ്സിന്റെ ഉണർവാണ് അത്. ഒരുവന്റെ ബുദ്ധി അങ്ങനെയാണെങ്കിൽ അത് ദോഷമില്ല, എങ്ങനെയെങ്കിലും മനസ്സിനൊന്നും ഉളക്കിയാൽ മതി. പക്ഷെ ഇവിടെ പറയുന്ന ഏകാഗ്രത അത് മനസ്സിന് സംഭവിക്കത്തില്ല, അതിനുവേണ്ടി ഉപാസന കൂടിയിട്ടില്ല. അതുകൊണ്ട് ഉപാസനയെ ഉള്ളാക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ആത്മവിദ്യ സത്സംഗവും എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഈ മന്ത്രങ്ങളൊക്കെ ശാന്തി മന്ത്രങ്ങൾ എന്ന് പറഞ്ഞു ചൊല്ലുന്നത് പറയുന്നു. അത് എത്രയോ വർഷമായിട്ട് ഇത് ചൊല്ലുന്നു, എന്നിട്ട് ഇതുവരെ മനസ്സ് ഉണർന്നിട്ടില്ലല്ലോ. എത്രയോ വർഷമായി കഥ അറിയാതെ ആട്ടം കാണും. അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. ഇത് മനസ്സിലാക്കിയിട്ടില്ല അർത്ഥത്തെ. ഇത് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണത് ചൊല്ലുന്നത്? എന്താണ് എന്റെ താല്പര്യം? ഇത് വർഷങ്ങളായി ഇത് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ടും വേണം, ആ ശബ്ദജ്ഞാനവും വേണം, അർത്ഥജ്ഞാനം. ഇവിടെ ശബ്ദോപാസനയല്ല പറഞ്ഞല്ലോ, ശബ്ദോപാസനയുണ്ട്, അർത്ഥോപാസനയുണ്ട്, രണ്ടു തരത്തിലുണ്ട്. ഇവിടെ വേണ്ടത് അർത്ഥോപാസനയാണ്. അർത്ഥോപാസന എന്ന് പറയുമ്പോൾ അർത്ഥധാരണയോടുകൂടി ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ അത് അർത്ഥോപാസനയായി. അതിന് വേറെ സൗകര്യം കൂടിയുണ്ട്. അർത്ഥോപാസനയിൽ അർത്ഥത്തിനാണ് പ്രാധാന്യം, ശബ്ദത്തിനല്ല. ശബ്ദോപാസനയിൽ ശബ്ദത്തിനാണ് പ്രാധാന്യം. ശബ്ദോപാസനയിൽ ഈ പറയുന്ന സ്വരം, വർണ്ണം എന്നൊക്കെ പറഞ്ഞുള്ള ശിക്ഷ, ആ നിയമങ്ങളെല്ലാം കർശനമായി പാലിക്കും. അത് ശബ്ദോപാസനയുടെ തെറ്റിക്കാൻ പാടില്ല. വേദത്തെയാണ് ഉപാസിക്കുന്നതെങ്കിൽ വേദത്തിന്റെ ഉദാത്ത അനുദാത്ത സുരിത നിയമങ്ങളെല്ലാം അനുസരിച്ച് ആ ശബ്ദ വേദ അധ്യയനം അതെല്ലാം കർശനമായി പാലിക്കും. അർത്ഥോപാസനയുടെ അതില്ല. ശബ്ദത്തിലൂടെ അർത്ഥത്തെ മനസ്സിലാക്കിയാൽ മതി. ശബ്ദം ഇങ്ങനെയാകാമെന്നുള്ളതല്ല, ഇവിടെ ശബ്ദത്തിന് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് അർത്ഥത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് നമ്മൾ അർത്ഥ വിചാരത്തിൽ ശബ്ദത്തിന്റെ നിയമങ്ങളൊന്നും പാലിക്കാൻ ഒക്കത്തില്ല. ഓം മാണ്ഡവ്യത്തിൽ നമ്മൾ ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ അവിടെ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥ ചിന്തന ചെയ്യുമ്പോൾ നമ്മൾ ശബ്ദത്തിനെ ഛേദിക്കുന്നു. അങ്ങനെ അകാരം, ഉകാരം, മകാരം അവിടെ ശബ്ദത്തെ ഛേദിച്ച് അർത്ഥത്തെ ചിന്തിച്ച് അവിടെ ശബ്ദത്തിന്റെ നിയമങ്ങളൊന്നും പാലിക്കാൻ കഴിയത്തില്ല. എങ്ങനെ? അവിടെ എന്ത് സ്വരമാണ്, എന്ത് സ്വരത്തെ ഉച്ചരിക്കുന്നു? കാരണം ശബ്ദത്തെ ഉച്ചരിക്കുകയാണ്. ഇവിടെ അർത്ഥോപാസനയിൽ എന്താണ്? ശബ്ദത്തിൽ നിന്ന് വിട്ട് ശബ്ദവ്യുത്പത്തിയിലേക്കാണ് മനസ്സ് പോകുന്നത്. എന്താണ് ശബ്ദത്തിന്റെ അർത്ഥം? പറയുന്നു സമയ ഇന്ദ്ര, ഉദാഹരണം പറഞ്ഞു. സമയ ഇന്ദ്ര ഉച്ചരിക്കുമ്പോൾ അവിടെ നിയമം അതനുസരിച്ച് ഉച്ചരിക്കും. അർത്ഥചിന്തനത്തിൽ അങ്ങനെയല്ല. എന്ത് ചെയ്യുന്നു? സ, സഹ, മാ, ഇന്ദ്ര അവിടെ എന്ത് ചെയ്യുന്നു? ശബ്ദത്തെ പിരിക്കുന്നു. അവിടെ ചിന്ത ഇവിടെ വരുന്നു, അർത്ഥത്തിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ശബ്ദത്തിന്റെ നിയമങ്ങളെ അവിടെ നമുക്ക് പാലിക്കാൻ കഴിയത്തില്ല. ശബ്ദത്തിന് നിങ്ങൾക്ക് പാലിച്ചു കഴിഞ്ഞാൽ സ, സഹ, മാ, ഇന്ദ്ര എന്ന് ഉച്ചരിക്കാൻ ഒക്കത്തില്ല. അത് സംഹിതയ്ക്ക് വിരുദ്ധമായി വരും. സംഹിതയിൽ ഉച്ചരിക്കുമ്പോൾ എന്ത് വേണം? സമയേന്ദ്ര എന്ന് ഉച്ചരിക്കും. ശബ്ദത്തിൽ ആ നിയമം പാലിക്കും, സമയേന്ദ്ര എന്ന് തന്നെ പാലിക്കണം. പക്ഷെ അർത്ഥ ചിന്തനത്തിൽ അങ്ങനെയായിരുന്നു. അവിടെ സഹ, മാ അവിടെ ദീർഘമാകും. ഇന്ദ്ര ദീർഘമായ ആകാരം വന്നു, ഈ വന്നു, അവിടെ സംഹിത ഇല്ല, സംഹിത നഷ്ടപ്പെട്ടു. ഇപ്പോ ശബ്ദത്തിൽ അധ്യയനത്തിൽ ആ സംഹിത പാലിക്കണമെങ്കിൽ അതിന്റെ നിയമങ്ങളനുസരിച്ച് ശബ്ദം ഉച്ചരിക്കും. പക്ഷേ അർത്ഥചിന്തനത്തിൽ അതല്ല, അവിടെ അർത്ഥത്തിന് പ്രാധാന്യം വരും. ഇവിടെ ഇവിടെ ഉപാസന എന്താണ്? അർത്ഥ ഉപാസനയാണ്, അർത്ഥ ചിന്തനയിലൂടെയാണ് ഇവിടെ ഉപാസിക്കുന്നത്. പറഞ്ഞല്ലോ ഉപാസനയെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം സമാന പ്രത്യേകങ്ങളുടെ ആവർത്തിയാണ്. വിഷയം ഒന്നായിരിക്കും, പക്ഷേ സമാനമായ വിചാരപ്രവാഹമാണ്. ഉപാസനയിൽ അതാണ് സംഭവിക്കുന്നത്. അവിടെ ശബ്ദത്തിന് പ്രാധാന്യമില്ല. ഇന്നത്തെ ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് ശബ്ദ ഉപാസനയ്ക്കല്ല, കാലം മാറിയതും പ്രാധാന്യം അർത്ഥചിന്തനയ്ക്കാണ്, അർത്ഥോപാസന. ശബ്ദോപാസന